ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ബീഹാർ മുഖ്യമന്ത്രിയായി 10 തവണയും JDU നേതാവ് നിതീഷ് കുമാർ രാവിലെ പറ്റ്നയിൽ സത്യപ്രതിജ്ഞ ചെയ്യും. 56th ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീല ഉയരും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇന്നലെ വരെ 28,841 പേർ പത്രിക നൽകി. പത്രികാ സമർപ്പണത്തിന് സമയപരിധി നാളെ അവസാനിക്കും. UAE പൌരന്മാരുടെ വിസ ഓൺ അറൈവൽ സംവിധാനം കൊച്ചി കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ കൂടി. സിഡ്നിയിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾക്ക് മുന്നേറ്റം. വാർത്തകൾ വിശദമായി. ബീഹാർ മുഖ്യമന്ത്രിയായി 10 തവണയും JDU നേതാവ് നിതീഷ് കുമാർ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പറ്റ്നയിലെ ഗാന്ധി മൈതാനിൽ രാവിലെ 11:30 സത്യപ്രതിജ്ഞാ ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്രമന്ത്രിമാർ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവരടക്കം നിരവധി പ്രമുഖർ പങ്കെടുക്കും. ഇന്നലെ പറ്റ്നയിൽ ചേർന്ന യോഗം NDA നിയമസഭാ കക്ഷി നേതാവായി നിതീഷ് കുമാറിനെ തെരഞ്ഞെടുത്തു. തുടർന്ന് ഗവർണറെ കണ്ട് NDA നേതാക്കൾ ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കുകയായിരുന്നു. 56th ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് ഗോവയിൽ തിരശ്ശീല ഉയരും. 81 രാജ്യങ്ങളിൽ നിന്ന് 240 ചലച്ചിത്രങ്ങൾ 9 ദിവസത്തെ മേളയിൽ പ്രദർശനത്തിനെത്തും. ബ്രസീലിയൻ ചിത്രമായ ദ ബ്ലൂ ട്രെയിലാണ് ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം. മർഗോവയിലെ രവീന്ദ്രഭവനിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കുന്നതോടെ മേളയ്ക്ക് തുടക്കമാകും. ഡെസ്ക് റിപ്പോർട്ട്.
ഇന്ത്യൻ പനോരമ വിഭാഗത്തിൽ 25 ഫീച്ചർ ഫിലിമുകളും 20 നോൺ ഫീച്ചർ ഫിലിമുകളും 5 നവാഗത ഫീച്ചർ ഫിലിമുകളും പ്രദർശിപ്പിക്കും. തമിഴ് ചിത്രം അമരൻ, നോൺ ഫീച്ചർ വിഭാഗത്തിൽ ഹിന്ദി ചിത്രം കാഗോരി എന്നിവ ഉദ്ഘാടന ചിത്രങ്ങളായി പ്രദർശിപ്പിക്കും. ഇത്തവണത്തെ ഫോക്കസ് കൺട്രി ജപ്പാനും പങ്കാളിത്ത രാജ്യം സ്പെയിനുമാണ്. ഓസ്ട്രേലിയയാണ് സ്പോട്ട്ലൈറ്റ് കൺട്രി. ഈ വർഷവും യുണിസെഫിനൊപ്പം ബാല്യത്തിന്റെ മുഖങ്ങളും പ്രശ്ന സങ്കീർണതകളും അവതരിപ്പിക്കുന്ന 5 ചിത്രങ്ങൾ മേളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തമിഴ് ചിത്രമായ കടൽക്കന്നി, ബംഗാളി ചിത്രം പുതു എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. വേവ്സ് ഫിലിം ബസാർ, സിനിം AI ഹാക്കത്തോൺ എന്നിവയും മേളയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ മാസം 28 വരെയാണ് ചലച്ചിത്രമേള.
നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ അംഗീകരിക്കുന്നതിന് ഗവർണർമാർക്ക് സമയപരിധി നിശ്ചയിക്കുന്നതിന്റെ നിയമവശങ്ങളെപ്പറ്റി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉന്നയിച്ച റഫറൻസിന് സുപ്രീംകോടതി ഇന്ന് മറുപടി നൽകും. ഭരണഘടനാപരമായ ഗവർണർമാർക്ക് ഈ നടപടിക്ക് സമയപരിധി നിശ്ചയിക്കാത്ത സാഹചര്യത്തിലാണ് രാഷ്ട്രപതി സുപ്രീംകോടതിയോട് അഭിപ്രായം തേടിയത്. ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഭരണഘടനാ ബെഞ്ചാണ് മറുപടി നൽകുന്നത്. കേരളവും തമിഴ്നാടും ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് സമയപരിധി ആവശ്യം ഉന്നയിച്ച് സുപ്രീംകോടതിയിൽ ഹർജി നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി G20 നേതൃത്വ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ നാളെ ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലെത്തും. G20യുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ അവതരിപ്പിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഉച്ചകോടിയുടെ 3 സെഷനുകളിലും അദ്ദേഹം സംസാരിക്കും. ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക നേതാക്കളുടെ യോഗത്തിലും നരേന്ദ്രമോദി സംബന്ധിക്കും. സഹകരണ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുന്നതിനും സാമ്പത്തിക സഹായം നൽകുന്നതിനും ശക്തമായ മാധ്യമമായി നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മാറിയതായി കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷാ പറഞ്ഞു. ന്യൂഡൽഹിയിൽ NCDCയുടെ 92nd ജനറൽ കൌൺസിൽ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സഹകരണ സ്ഥാപനങ്ങൾക്ക് NCDCയുടെ സാമ്പത്തിക സഹായം ഇപ്പോൾ 95,000 കോടി രൂപയിൽ അധികമായിട്ടുണ്ടെന്ന് അമിത്ഷാ പറഞ്ഞു. അരിവാൾ രോഗത്തിനെതിരായ രാജ്യത്തെ ആദ്യ തദ്ദേശീയ CRISPR അധിഷ്ഠിത ജീൻ തെറാപ്പി BIRSA-101 കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പുറത്തിറക്കി. രാജ്യം അരിവാൾ രോഗമുക്തമാകുന്ന നിർണായക യാത്ര ഔദ്യോഗികമായി ആരംഭിച്ചതായും ഇത് രാജ്യത്തിന്റെ പൊതുജനാരോഗ്യ മേഖലയിൽ ചരിത്രപരമായ വഴിത്തിരിവാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പുതിയ തെറാപ്പി ഭഗവാൻ ബിർസ മുണ്ടയ്ക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ശക്തമായി. തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളും വീടുകൾ തോറും കയറിയിറങ്ങി പ്രചാരണവും സജീവമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ സമയപരിധി നാളെ ഉച്ചകഴിഞ്ഞ് 3 അവസാനിക്കും. ഇന്നലെ വരെ 28,841 പേർ പത്രിക നൽകിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 4,400 പേർ പത്രിക നൽകിയ തൃശൂർ ജില്ലയാണ് മുന്നിൽ. 535 പേർ മാത്രം പത്രിക നൽകിയ ഇടുക്കിയിലാണ് കുറവ് സ്ഥാനാർത്ഥികൾ. മറ്റന്നാളാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. ഈ മാസം 24 വരെ പത്രിക പിൻവലിക്കാം. അടുത്ത മാസം 9-നും 11-നും 2 ഘട്ടങ്ങളിലാണ് വോട്ടെടുപ്പ്. 13-ന് വോട്ടെണ്ണം. ഇന്നലെ വൈകിട്ട് വരെ സംസ്ഥാനത്തെ എന്യൂമറേഷൻ ഫോം വിതരണം 99% പിന്നിട്ടതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. വോട്ടർമാരെ കണ്ടെത്താൻ കഴിയാത്ത ഫോമുകളുടെ എണ്ണം 60,344 ആയെന്നും ഡോക്ടർ കേൽക്കർ പറഞ്ഞു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കാസർകോട് ജില്ലയിൽ ഹരിത തെരഞ്ഞെടുപ്പ് റീൽസ് മത്സരം സംഘടിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ, ഉദ്യോഗസ്ഥർ, പ്രിന്റിംഗ് പ്രസ്സുകൾ, പൊതുജനങ്ങൾ എന്നിവർ ഹരിതചട്ടം പാലിക്കണം എന്ന സന്ദേശം സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലാ ശുചിത്വ മിഷൻ നേതൃത്വത്തിൽ മത്സരം സംഘടിപ്പിക്കുന്നത്. അടുത്ത മാസം 5 വരെ റീലുകൾ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. UAE പൌരന്മാരുടെ വിസ ഓൺ അറൈവൽ സംവിധാനം കൊച്ചി, കരിപ്പൂർ, അഹമ്മദാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ കൂടി ഏർപ്പെടുത്തി. ഇതോടെ ഇന്ത്യയിലെ 9 പ്രധാന എൻട്രി പോയിന്റുകളിൽ UAE സ്വദേശികൾക്ക് വിസ ഓൺ അറൈവൽ സംവിധാനം ലഭ്യമാകും. ഇന്ത്യൻ ഇ വിസയോ പേപ്പർ വിസയോ ലഭിച്ച UAE പൌരന്മാർക്കാണ് ഈ സംവിധാനം. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ഈ മാസം 16 വൈകിട്ട് നട തുറന്ന ശേഷം ഇതുവരെ 300,000+ ഭക്തർ ദർശനത്തിനെത്തിയതായി അധികൃതർ അറിയിച്ചു. വെർച്വൽ ക്യൂ വഴി എത്തുന്ന എല്ലാ ഭക്തർക്കും സുഗമ ദർശനം ഉറപ്പാക്കുമെന്ന് ADGP എസ് ശ്രീജിത്ത് സന്നിധാനത്ത് പറഞ്ഞു. ബുക്ക് ചെയ്തെത്തുന്നവർക്ക് ദർശനം ലഭിക്കാത്ത പക്ഷം പോലീസിനെ അറിയിച്ചാൽ സൌകര്യമൊരുക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. ഇന്നു മുതൽ ഈ മാസം 24 വരെ വെർച്വൽ ക്യൂ വഴി 70,000 പേർക്കും സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 പേർക്കും ദർശനാവസരം ഒരുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സിഡ്നിയിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾക്ക് മുന്നേറ്റം. ലക്ഷ്യ സെൻ, HS പ്രണോയ്, കിടംബി ശ്രീകാന്ത് എന്നിവർ രണ്ടാം റൌണ്ടിലെത്തി. പുരുഷ സിംഗിൾസ് ഓപ്പണിംഗ് റൌണ്ട് മത്സരത്തിൽ വിജയിച്ച് ആയുഷ് ഷെട്ടിയും തരുൺ മന്നപ്പിള്ളിയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരള മധ്യപ്രദേശ് മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഇൻഡോറിൽ 404 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ മധ്യപ്രദേശ് 8 വിക്കറ്റിന് 167 റൺസ് എടുത്തു. നേരത്തെ കേരളം 5 വിക്കറ്റിന് 314 റൺസ് എടുത്ത് രണ്ടാം ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തിരുന്നു. കണ്ണൂരിൽ സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്നലെ രാത്രി കണ്ണൂർ വാരിയേഴ്സ് FC മലപ്പുറം FC മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമുകളും 2 ഗോൾ വീതം നേടി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
ഒന്നാം പകുതിക്ക് ശേഷം ഇന്നലെ രാത്രി 45 മിനിറ്റ് മഴ തടസ്സപ്പെടുത്തിയ കളിയുടെ ഗതിവിഗതികൾ അറിയാനായി ഗാലറി വിടാതെ 1 മണിക്കൂർ കാത്തിരുന്നു കണ്ണൂരിലെ ഫുട്ബോൾ ആരാധകർ. കണ്ണൂരിന് വേണ്ടി മുഹമ്മദ് സിനാനും മുഹമ്മദ് നിദാൽ സൈദും ഗോൾ നേടിയപ്പോൾ മലപ്പുറത്തിന് വേണ്ടി അബ്ദുൾ ഹക്കുവും എയ്റ്റർ അൽദാലിറും ഓരോ ഗോൾ വീതം നേടി. 7 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഇരു ടീമുകളും 2 വിജയവും 4 സമനിലയും 1 തോൽവിയുമായി 10 പോയിന്റ് സ്വന്തമാക്കി. ഗോൾ വ്യത്യാസത്തിൽ മലപ്പുറം 4, കണ്ണൂർ 5 സ്ഥാനത്തുമാണ്. ഈ മാസം 23 ജവഹർ സ്റ്റേഡിയത്തിൽ കണ്ണൂർ വാരിയേഴ്സ് ഫോഴ്സ കൊച്ചിയെ നേരിടും.
സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ചിലയിടങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ഒരിടത്തും ജാഗ്രതാ നിർദ്ദേശമില്ല. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. ലക്ഷദ്വീപ് തീരത്ത് 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപത്തിന് ഇന്ന് തുടക്കമാകും. ക്ഷേത്രത്തിന്റെ 4 നടകളിലും ഇതിനായി വേദമണ്ഡപം തുറന്നു. തിരുവനന്തപുരത്ത് നിന്ന് റജു കോലിയക്കോട്.
ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മുറജപത്തിൽ പതിവുള്ള ഋഗ് യജുർ സാമവേദങ്ങളുടെ ജപത്തിന് പുറമെ ഇക്കുറി അഥർവവേദം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ മുറ അവസാനിക്കുന്ന 8-ാം ദിവസം രാത്രി 8:30 നടക്കുന്ന മുറശ്ശീവേലിക്ക് ക്ഷേത്രംസ്ഥാനി മൂലം തിരുനാൾ രാമവർമ്മ അകമ്പടി പോകും. ശൃംഗേരി, ഉടുപ്പി, ഉത്രാദി, കാഞ്ചീപുരം എന്നീ മഠങ്ങളിൽ നിന്നുള്ള സന്യാസിമാർക്ക് പുറമെ ഹൈദരാബാദിലുള്ള ചിന്നജീയർ സ്വാമിയും മുറജപത്തിൽ പങ്കെടുക്കും. കേരളത്തിൽ നിന്ന് ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ, തിരുനാവായ, തൃശൂർ, വാധ്യ ന്മാർ, കൈമുക്ക്, പന്തൽ, കപ്ലിങ്ങാട്, ചെറുമുക്ക് വൈദികർ എന്നിവർ മുറജപത്തിനെത്തും. മുറജപത്തിന്റെ ഭാഗമായി വന്ദേ പത്മനാഭം കലാപരിപാടികൾ തെലുങ്ക് നടൻ റാണാ ദഗുപതി നാളെ വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും.
പൊതുവിദ്യാലയങ്ങളിലെ 9 മുതൽ 12 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ദേശീയ കലാ ഉത്സവിന്റെ സംസ്ഥാനതല മത്സരം ഇന്ന് കോഴിക്കോട്ട് ആരംഭിക്കും. കണ്ടംകുളം ജൂബിലി ഹാളിൽ ഗാനരചിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും. സർവ്വവിജ്ഞാനകോശം മുൻ അസിസ്റ്റന്റ് എഡിറ്ററും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് പ്രാദേശിക കേന്ദ്രം മുൻ അസിസ്റ്റന്റ് ഡയറക്ടറുമായ എസ് കൃഷ്ണകുമാർ നിര്യാതനായി. 58 വയസ്സായിരുന്നു. നീയാറ്റിങ്കര സ്വദേശിയാണ്. സംസ്കാരം രാവിലെ മാവൂർ റോഡ് സ്മൃതിപഥത്തിൽ നടത്തും. കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ജനറൽ വിഭാഗത്തിൽ കണ്ണൂർ നോർത്ത് ഉപജില്ല മുന്നേറ്റം തുടരുന്നു. UP ജനറൽ വിഭാഗത്തിൽ പാനൂർ ഉപജില്ലയാണ് മുന്നിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. ബീഹാർ മുഖ്യമന്ത്രിയായി 10-ാം തവണയും JDU നേതാവ് നിതീഷ് കുമാർ രാവിലെ പട്നയിൽ സത്യപ്രതിജ്ഞ ചെയ്യും. 56-ാമത് ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീല ഉയരും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇന്നലെ വരെ 28,841 പേർ പത്രിക നൽകി. UAE പൌരന്മാരുടെ വിസ ഓൺ അറൈവൽ സംവിധാനം കൊച്ചി, കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ കൂടി. സിഡ്നിയിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾക്ക് മുന്നേറ്റം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.